2022 നവംബർ 6 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഗുജറാത്ത് മോർബിയുടെ വെല്ലുവിളി. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. രാജ്യത്ത് ബിജെപിയുടെ പൊന്നാപുരം കോട്ടയാണ് ഗുജറാത്ത്. കോൺഗ്രസാണ് പ്രധാന പ്രതിപക്ഷം. ഇത്തവണ ആം ആദ്മി പാർട്ടിയും വാശിയോടെ രംഗത്തുള്ളതിനാൽ ത്രികോണ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മാതൃസംസ്ഥാനം. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായിരുന്നു. മൊറാർജി ദേശായ്, എസ് കെ പാട്ടീൽ, ജീവരാജ് മേത്ത, ബൽവന്ത്റായ് മേത്ത എന്നിങ്ങനെ പ്രഗത്ഭ നേതാക്കൾ വേറെയുമുണ്ടായിരുന്നു. 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും വേർപെടുത്തിയത്. അതിനുശേഷം കോൺഗ്രസ് ആധിപത്യം തുടർന്നു. 1967 പൊതുതെരഞ്ഞെടുപ്പിൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം അവസാനിച്ചു. പ്രതിപക്ഷ മുന്നണി അധികാരത്തിലെത്തി. അപ്പോഴും ഗുജറാത്തിൽ കോൺഗ്രസിന് കുലുക്കമുണ്ടായില്ല. ഹിതേന്ദ്ര ദേശായി ആയിരുന്നു മുഖ്യമന്ത്രി. അക്കാലത്ത് ഗുജറാത്തിൽ ജനസംഘം രാഷ്ട്രീയ ശക്തിയെ ആയിരുന്നില്ല, സ്വതന്ത്ര പാർട്ടിയായിരുന്നു പ്രധാന പ്രതിപക്ഷം. 1969 ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസ് പിളർന്നു. മൊറാർജി ദേശായിയുടെ വിശ്വസ്തനായിരുന്ന ഹിതേന്ദ്ര ദേശായി സംഘടനാ പക്ഷത്ത് ഉറച്ചുനിന്നു. 1969 സെപ്റ്റംബറിൽ അഹമ്മദാബാദിൽ അതിഭയാനക വർഗീയ ലഹളയുണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിലധികം പേർക്ക് പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. മൊറോക്കോയിലെ റബാത്തിൽ നടന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ആഗോള സംഗമത്തിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചെങ്കിലും പങ്കെടുപ്പിക്കാതെ അവർ മടക്കിയയച്ചു. ലഹളയ്ക്ക് ശേഷം ഗുജറാത്തിൽ ആർഎസ്എസിനും ജനസംഘത്തിനും വേരോട്ടമുണ്ടായി. 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 1972 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ദിരാ കോൺഗ്രസ് അതിശക്തമായ തിരിച്ചുവരവ് നടത്തി. സംഘടനാ കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. അതിനു പിന്നിൽ സ്വതന്ത്ര പാർട്ടി. ജനസംഘത്തിന് അപ്പോഴും നിലനിൽപ്പുണ്ടായിരുന്നില്ല. 1972 മാർച്ചിൽ ഘനശ്യാം ഓസ മുഖ്യമന്ത്രിയായി. ഒരു വർഷത്തിനകം ഇന്ദിരാഗാന്ധിയുടെ അപ്രീതിക്ക് പാത്രീഭവിച്ച അദ്ദേഹത്തെ മാറ്റി. ചിമൻഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഭരണം ജനങ്ങളെയാകെ വെറുപ്പിച്ചു. അഹമ്മദാബാദിൽ വിദ്യാർത്ഥികൾ തുടങ്ങിവച്ച പ്രക്ഷോഭം സംസ്ഥാനമാകെ പടർന്നുപിടിച്ചു. 1974 ഫെബ്രുവരിയിൽ ചിമൻഭായിയെ പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതയായി. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം 16 നീണ്ടുനിന്നു. വന്ധ്യവയോധികനായ മൊറാർജി ദേശായ് നിരാഹാര സമരം നടത്തിയതിനാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇന്ദിര നിർബന്ധിതയായി. അങ്ങനെ 1975 ജൂണിൽ തിരഞ്ഞെടുപ്പുണ്ടായി. സംഘടനാ കോൺഗ്രസും ജനസംഘവും ഭാരതീയ ലോക്ദളും ജനതാ മുന്നണിയായി മത്സരിച്ചു. ആ മുന്നണി ഏറ്റവുമധികം സീറ്റ് നേടി. ബാബുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി. തൊട്ടുപിന്നാലെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. 1976 മാർച്ചിൽ ഏതാനും എംഎൽഎമാർ കൂറുമാറിയതോടെ ജനതാ മന്ത്രിസഭ തകർന്നു. നിയമസഭ മരവിപ്പിച്ചു. ആ വർഷം ഡിസംബറിൽ കൂറുമാറിയവരെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നേതാവ് മാധവ് സിംഗ് സോളങ്കി മന്ത്രിസഭ രൂപീകരിച്ചു. 1977 ജനതാ തരംഗത്തിന് ശേഷം ആ മന്ത്രിസഭയും തകർന്നു. ബാബുഭായ് പട്ടേൽ വീണ്ടും മുഖ്യമന്ത്രിയായി. 1980 ജനുവരിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജൂണിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ചു. മാധവ സിംഗ് സോളങ്കി വീണ്ടും മുഖ്യമന്ത്രിയായി. പിന്നാക്ക സമുദായക്കാരനായിരുന്നു സോളങ്കി. പ്രബലമായ പാട്ടീദാർ സമുദായത്തെ അദ്ദേഹം ഒതുക്കുകയും ഖാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട പിന്നാക്ക ദളിത് ആദിവാസി മുസ്ലിം സമുദായങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്തു. സോളങ്കി ഉള്ളിടത്തോളം കാലം കൂട്ടുകെട്ട് ഫലപ്രദമായിരുന്നു. 1985 കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയെങ്കിലും സോളങ്കിയെ മുഖ്യമന്ത്രിയാക്കിയില്ല. ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടെ അമർത് സിംഗ് ചൌധരി മുഖ്യമന്ത്രിയായി. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. സോളങ്കിയുടെ കഴിവോ പ്രാപ്തിയോ വൈഭവമോ ചൌധരിക്കില്ലായിരുന്നു. ഹൈക്കമാൻഡിന്റെ നോമിനി എന്നതുമാത്രമായിരുന്നു യോഗ്യത. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രബലമായി. കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് 1989 ഡിസംബറിൽ ചൌധരിയെ മാറ്റി സോളങ്കിയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി. പക്ഷേ അത് തീരെ ഫലം കണ്ടില്ല. കോൺഗ്രസ് അനിവാര്യമായ പരാജയം ഏറ്റുവാങ്ങി. സോളങ്കിയുടെ ഭരണകാലത്ത് തന്നെ പ്രബലമായ പാട്ടീദാർ സമുദായം ബിജെപിയോട് അടുത്തിരുന്നു. 1984 ഡിസംബറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കടപുഴകി. അടൽ ബിഹാരി വാജ്പേയ് ജന്മനാടായ ഗ്വാളിയോറിൽ 1.5 പരം വോട്ടിനാണ് പരാജയപ്പെട്ടത്. അന്ന് ബിജെപിക്ക് കിട്ടിയ സീറ്റുകളിലൊന്ന് ഗുജറാത്തിലായിരുന്നു. മെഹസാനയിൽ നിന്ന് എ കെ പാട്ടീൽ വിജയിച്ചു. രണ്ടാമത്തെ സീറ്റ് ആന്ധ്രയിലെ ഹനംകൊണ്ട ആയിരുന്നു. അത് തെലുങ്കുദേശം പാർട്ടിയുടെ ഔദാര്യം. ഗുജറാത്തിലെ മറ്റു ചില മണ്ഡലങ്ങളിലും ബിജെപി രണ്ടാം സ്ഥാനത്തെത്തി. സോളങ്കിയുടെ സ്ഥാനത്ത് അമർസിംഗ് ചൌധരി വന്നതോടെ ബിജെപിയുടെ വളർച്ച ത്വരിതഗതിയിലായി. കോൺഗ്രസിനെ വെല്ലുവിളിക്കാമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായി. 1989 നവംബറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ ബിജെപി സഖ്യം ഗുജറാത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ജനതാദളിന് 13 ബിജെപിക്ക് 10 സ്ഥാനങ്ങളിൽ വിജയിക്കാനായി. കോൺഗ്രസ് വെറും 3 സീറ്റിലൊതുങ്ങി. 1990 മാർച്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനതാദൾ ബിജെപി സഖ്യം വൻ വിജയം നേടി. അതിനകം ജനതാ പാർട്ടിക്കാരനായി മാറിയിരുന്ന ചിമൻഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി. പക്ഷേ സഖ്യം അധികനാൾ നീണ്ടുനിന്നില്ല. അദ്വാനിയുടെ രഥയാത്രയ്ക്ക് ശേഷം ജനത ബിജെപി സഖ്യം തകർന്നു. ഒക്ടോബർ 25 ബിജെപി അംഗങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് പിന്തുണയോടെ ചിമൻഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി തുടർന്നു. പിന്നീട് അദ്ദേഹത്തിന് പകരം ഛബിൽദാസ് മേത്ത മുഖ്യമന്ത്രിയായെങ്കിലും അധികനാൾ പിടിച്ചു നിൽക്കാനായില്ല. 1995 മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ കനത്ത ഭൂരിപക്ഷത്തോടെ ബിജെപി അധികാരം പിടിച്ചു. കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായെങ്കിലും അധികനാൾ തുടരാനായില്ല. അപ്പോഴേക്കും ബിജെപിയിൽ ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിച്ചു. പിന്നാക്ക സമുദായക്കാരനായ ശങ്കർ സിംഗ് വഗേല കലാപക്കൊടി ഉയർത്തി. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കേശുഭായിയെ രാജിവെയ്പ്പിച്ചു. 1995 ഒക്ടോബറിൽ സുരേഷ് മേത്ത മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിനും കഷ്ടിച്ച് ഒരു വർഷമേ തുടരാനായുള്ളൂ. അപ്പോഴേക്കും വഗേല രാഷ്ട്രീയ ജനതാ പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസ് പിന്തുണയോടെ മുഖ്യമന്ത്രിയായി. വഗേലയ്ക്കും ഒരു വർഷത്തിലധികം തുടരാനായില്ല. ദിലീപ് പരേഖ് പകരക്കാരനായി വന്നെങ്കിലും അധികനാൾ പിടിച്ചു നിൽക്കാനായില്ല. 1998 മാർച്ചിൽ നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. കേശുഭായ് പട്ടേൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ബിജെപിയെ വിജയത്തിലെത്തിച്ചു. പാട്ടീദാർ സമുദായം അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചുനിന്നു. പോകെ പോകെ ഭരണത്തിന്റെ ശോഭ മങ്ങി. 2001 ജനുവരി 26 കച്ചിനെ വിറപ്പിച്ച ഭൂകമ്പമുണ്ടായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഗുജറാത്ത് മന്ത്രിസഭ പരാജയപ്പെട്ടെന്ന പരാതിയുണ്ടായി. തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബിജെപി സ്ഥാനാർത്ഥികൾ തോറ്റു. മുഖം മിനുക്കൽ നടപടികളുടെ ഭാഗമായി ഒക്ടോബറിൽ നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയായി അയച്ചു. അദ്ദേഹം മറ്റൊരു സുരേഷ് മേത്തയാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ 2002 ഫെബ്രുവരിയിലെ കലാപം ഗുജറാത്തിന്റെയും മോദിയുടെയും തലവിധി മാറ്റി. കലാപം ആളിക്കത്തിച്ചത് പാട്ടീദാർ സമുദായക്കാരായിരുന്നു. മോദിയെ അട്ടിമറിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. സംഭവിച്ചത് മറിച്ചായിരുന്നു. മോദിയുടെ പ്രസിദ്ധി വർദ്ധിച്ചു. അദ്ദേഹം ഹിന്ദു ഹൃദയ സാമ്രാട്ടായി വിശേഷിപ്പിക്കപ്പെട്ടു. സാമുദായിക ധ്രുവീകരണം ബിജെപിക്കും മോദിക്കും ഗുണകരമായി. 2002 ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തി. വികസന നായകനായി ചിത്രീകരിക്കപ്പെട്ട മോദി 2007 ലും 2012 ലും പാർട്ടിയെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോഴും പാട്ടീദാർ സമുദായം ബിജെപിയിൽ നിന്ന് അകന്നുനിന്നു. 2012 തെരഞ്ഞെടുപ്പിന് മുൻപായി കേശുഭായ് പട്ടേൽ ഗുജറാത്ത് പരിവർത്തൻ പാർട്ടിയുണ്ടാക്കി ബിജെപിയെ വെല്ലുവിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അപ്പോഴേക്കും മോദി തീർത്തും അജയ്യനായി കഴിഞ്ഞിരുന്നു. മൂന്നാമതും പാർട്ടിയെ വിജയസോപാനത്തിലെത്തിച്ച നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലും പ്രബലനായി. 2013 ഒക്ടോബറിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. 2014 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തോടെ വിജയത്തിലേക്ക് നയിച്ചു. 2014 മെയ്യിൽ മോദി പ്രധാനമന്ത്രിയായ ഒഴിവിൽ ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. പാട്ടീദാർ സമുദായത്തെ അനുനയിപ്പിക്കാനുള്ള അടവായിരുന്നു അത്. സർദാർ പട്ടേലിന്റെ കൂറ്റൻ പ്രതിമ സ്ഥാപിച്ചതിലും അങ്ങനെയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. മോദിക്കൊത്ത പിൻഗാമിയായിരുന്നില്ല ആനന്ദിയെങ്കിലും 2 വർഷത്തോളം തുടരാൻ അനുവദിച്ചു. 2017 ഡിസംബറിൽ വിജയ് രൂപാണി മുഖ്യമന്ത്രിയായി. ഒപ്പം നിഖിൻ പാട്ടീലിനെ ഉപമുഖ്യമന്ത്രിയാക്കി. അവരുടെ നേതൃത്വത്തിലാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനകം പാട്ടീദാർ സമുദായം വീണ്ടും സമരപാതയിൽ എത്തിയിരുന്നു. തങ്ങൾക്ക് സംവരണം വേണമെന്ന് അവർ ഷഠിച്ചു. ഹാർദിക് പട്ടേൽ എന്ന യുവനേതാവ് പ്രക്ഷോഭത്തെ നയിച്ചു. പിന്നാക്ക സമുദായക്കാരും ദളിതരും ബിജെപിക്കെതിരെ രംഗത്തുവന്നു. പിന്നാക്ക പട്ടേൽ ദളിത് വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ അധികാരത്തിൽ തിരിച്ചെത്താമെന്ന് കോൺഗ്രസ് കരുതി. പോരാട്ടം കടുത്തതായിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചാരണ രംഗത്ത് സജീവമായി. കുറഞ്ഞ ഭൂരിപക്ഷത്തോടെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താൻ ബിജെപിക്ക് സാധിച്ചു. വിജയ് രൂപാണി വീണ്ടും മുഖ്യമന്ത്രിയായി. ബിജെപിക്ക് 97 സീറ്റിലെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. കോൺഗ്രസിന് 77 സീറ്റും കിട്ടി. എന്നാൽ അവരിൽ പലരും അധികം വൈകാതെ ബിജെപിയിലേക്ക് കൂറുമാറി. 2021 സെപ്റ്റംബർ 13 സംസ്ഥാനത്ത് വീണ്ടും നേതൃമാറ്റമുണ്ടായി. വിജയ് രൂപാണി സ്ഥാനമൊഴിഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത ഭൂപേന്ദ്രഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി. നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ, അതിലുപരി പാട്ടീദാർ സമുദായാംഗം എന്നതാണ് അദ്ദേഹത്തിന്റെ യോഗ്യത. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മോദിയുടെ ജനപ്രീതി, അമിത്ഷായുടെ പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ, ഭൂപേന്ദ്രഭായ് പട്ടേലിന്റെ സാമുദായിക പശ്ചാത്തലം, ഹാർദിക് പട്ടേൽ അടക്കമുള്ളവരുടെ ബിജെപി പ്രവേശം, കേശുഭായ് പട്ടേലിന്റെയും പ്രവീൺഭായ് തൊഗാഡിയയുടെയും അസാന്നിധ്യം, അദാനി അംബാനി മുതലായ സകല വ്യവസായികളുടെയും അകമഴിഞ്ഞ പിന്തുണ, ഇതൊക്കെ പാർട്ടിക്ക് സഹായകരമാണ്. കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അഹമ്മദ് പട്ടേലിന്റെ അസാന്നിധ്യം, പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലാറ്റിനുമുപരി ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളിയും, പഞ്ചാബ് മാതൃകയിലുള്ള മുന്നേറ്റമാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതീക്ഷിക്കുന്നത്. കർഷകർക്കും സാധാരണക്കാർക്കും നികുതിയിളവ് മാത്രമല്ല, അയോധ്യയിലേക്ക് സൌജന്യ യാത്രയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. കറൻസി നോട്ടിൽ മഹാലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്യണം, ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. മോദിയേക്കാൾ വലിയ ഹിന്ദുത്വവാദിയാണ് താനെന്ന് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത് ഭരണവിരുദ്ധ വികാരവും ഭിന്നിപ്പിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളെയും ആയിരിക്കുമെന്നിടത്താണ് ബിജെപിയുടെ പ്രതീക്ഷ. അഭിപ്രായ സർവേകളും ബിജെപിയുടെ വമ്പിച്ച വിജയമാണ് പ്രവചിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മോർബിയിൽ തൂക്കുപാലം തകർന്നു വീണതും 135 പേർ മരിച്ചതും. ഈ ദാരുണ സംഭവം സംസ്ഥാന സർക്കാരിനും ബിജെപിക്കും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പാലത്തിന്റെ ബലക്ഷയം പരിഹരിച്ചില്ലെന്നും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണ് അപകടമുണ്ടായതെന്നും പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല മാധ്യമങ്ങളും കുറ്റപ്പെടുത്തുന്നു. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ലക്നൌവിൽ സാരി വിതരണത്തിനിടെ ഏതാനും സ്ത്രീകൾ തിക്കിലും തിരക്കിലുംപെട്ട് മരിച്ചത് ബിജെപിക്ക് തിരിച്ചടിയായ കാര്യം നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കിഴക്കൻ പാകിസ്ഥാനിൽ വീശിയടിച്ച ചുഴലിക്കൊടുങ്കാറ്റ് അവാമി ലീഗിന് വമ്പിച്ച വിജയം സമ്മാനിച്ചതും 1998 കൊടുങ്കാറ്റ് ഒറീസയിൽ കോൺഗ്രസ് ഭരണത്തിന് അറുതി വരുത്തിയതും സ്മരണീയമാണ്. ഗുജറാത്തിൽ തന്നെ 2001 ജനുവരിയിലെ ഭൂമികുലുക്കം കേശുഭായ് പട്ടേലിന്റെ ജനപ്രീതിയെ സാരമായി ബാധിച്ചിരുന്നു. മോർബി അപകടം ഉയർത്തുന്ന വെല്ലുവിളിയെ മോദി, അമിത്ഷാ, സഖ്യം എങ്ങനെ മറികടക്കുമെന്നതിനെ ആശ്രയിച്ചാകും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം. ഏതായാലും ബിജെപിക്ക് മുൻപുണ്ടായിരുന്ന അനുകൂല സാഹചര്യം ഇപ്പോഴില്ല. ഭാരത് ജോഡോയുടെ ആവേശം എത്രമാത്രം സഹായകമാകും, ആം ആദ്മിയുടെ വെല്ലുവിളി എങ്ങനെ മറികടക്കാനാവും എന്നതിനെ ആശ്രയിച്ചാണ് കോൺഗ്രസിന്റെ സാധ്യതകൾ.